കേരള കൗമുദി 2018 സെപ്റ്റംബർ 27 പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം. രാജ്യം കാത്തിരുന്ന വിധി. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഒക്ടോബർ 2 വിരമിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം കൂടി ഉൾപ്പെട്ട ബെഞ്ചുകളിൽ നിന്നുണ്ടായ രണ്ട് സുപ്രധാന വിധികൾ രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്നവയാണ്. ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ച ആധാർ കേസിലെ വിധി കേന്ദ്ര സർക്കാരിന് വലിയ തോതിൽ ആശ്വാസം പകരുന്നതാണ്. ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആധാറിന്റെ ഭരണഘടനാ സാധുത സുപ്രീംകോടതി ശരിവച്ചിരിക്കുന്നു. ആധാറുമായി ബന്ധപ്പെട്ട ബയോമെട്രിക് വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു നൽകരുത് എന്ന നിബന്ധന കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുപോലെ ആധാർ വിവരങ്ങൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കരുത്. സ്കൂൾ പ്രവേശനം, പ്രവേശന പരീക്ഷകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ആധാർ നിർബന്ധമാക്കരുതെന്നാണ് മറ്റൊരു നിബന്ധന. ഇതേ തരത്തിൽ ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ വേറെയും നിബന്ധനകൾ വിധിയിലുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏറെ കോലാഹലങ്ങൾക്ക് നിമിത്തമായ ആധാറിന്റെ ഭരണഘടനാ സാധുത പരമോന്നത കോടതി അംഗീകരിച്ചുവെന്നതാണ് സുപ്രധാന വസ്തുത. രാജ്യത്ത് 130 കോടി ജനങ്ങൾ ഉള്ളതിൽ 116 കോടി പേരും ഇതിനകം ആധാർ കാർഡ് സ്വന്തമാക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ നിയമപ്രാബല്യത്തെക്കുറിച്ച് ഇനിയും ചർച്ചകളും വിവാദങ്ങളും തുടരുന്നത് അർത്ഥശൂന്യമാണ്. ഏകീകൃത തിരിച്ചറിയൽ രേഖ എന്ന നിലയ്ക്ക് രാജ്യമൊട്ടാകെ ആധാർ കാർഡിന്റെ സ്വീകാര്യത ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. ആധാർ അടിസ്ഥാന രേഖയാക്കിയതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിവിധ ക്ഷേമ പദ്ധതികൾ വഴി കോടിക്കണക്കിന് രൂപ ലാഭിക്കാനും കഴിയുന്നുണ്ട്. ആനുകൂല്യങ്ങൾ അർഹരായവരിൽ തന്നെ എത്തുന്നതുകൊണ്ടാണ് ഇത്. വ്യാജരേഖകൾ കാണിച്ച് സൌജന്യങ്ങൾ തട്ടിയെടുക്കുന്ന പ്രവണത ആധാർ നടപ്പിലാക്കിയതോടെ പൂർണ്ണമായും തടഞ്ഞുവെന്നത് നിസ്സാരകാര്യമല്ല. ആധാർ വിവരങ്ങൾ പരസ്യപ്പെടുത്താനുള്ള അധികാരം ജോയിന്റ് സെക്രട്ടറിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും. ബാങ്ക് അക്കൌണ്ട്, മൊബൈൽ എന്നിവയുമായി ആധാർ ബന്ധിപ്പിക്കണമെന്ന നിർദ്ദേശം നിർബന്ധമാക്കേണ്ടതില്ലെന്നാണ് കോടതി വിധിച്ചത്. പാൻ കാർഡിന് പക്ഷേ ആധാർ നിർബന്ധമാണ്. പൌരന്റെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമല്ലെന്നായിരുന്നു ഹർജികളിൽ ഉന്നയിക്കപ്പെട്ട പ്രധാന വാദം. എന്നാൽ ഈ വകവാദങ്ങളെ അപ്രസക്തമാക്കുന്നതാണ് ആധാറിന്റെ ഭരണഘടനാ സാധുത ശരിവച്ചുകൊണ്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. ചൊവ്വാഴ്ച ഭരണഘടനാ ബെഞ്ചിൽ നിന്നുണ്ടായ മറ്റൊരു വിധി, സംശുദ്ധ രാഷ്ട്രീയം രാജ്യത്ത് പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരെയെല്ലാം തെല്ലി നിരാശപ്പെടുത്തുന്നതാണ്. ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണം എന്നാവശ്യപ്പെടുന്ന ഹർജികളിൽ ഇക്കാര്യം തീരുമാനിക്കേണ്ടത് പാർലമെന്റാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഉൾപ്പെട്ട ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞത്. കോടതികൾക്ക് നിയമനിർമ്മാണ സഭകളുടെ അവകാശങ്ങളിൽ കൈകടത്താൻ പരിമിതികളുണ്ടെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. രാഷ്ട്രീയ രംഗം ക്രിമിനലുകൾ കൈയടക്കുന്ന പ്രവണത ഭയാനകമാംവിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റവാളികൾ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ എത്തി എല്ലാറ്റിന്റെയും അധിപന്മാരായി മാറുന്നത് അവസാനിപ്പിക്കേണ്ടതാണെങ്കിലും നിലവിൽ കോടതികൾക്ക് അതിനുള്ള അധികാരമില്ല. ജനങ്ങളുടെ പരമാധികാര സഭയായ പാർലമെന്റ് തന്നെയാണ് ഇതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തേണ്ടത്. പാർലമെന്റിന് അതിനുള്ള ആർജവവും നീതിബോധവും ഉണ്ടോ എന്നതാണ് പ്രശ്നം. എംപിമാരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ഒട്ടും കുറവല്ലെന്നാണ് സ്ഥിതിവിവരങ്ങൾ. ലോക്സഭയിലെ 542 പേരിൽ 179 പേരും രാജ്യസഭയിലെ 228 പേരിൽ 51 പേരും ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് എന്നാണ് വിവരം. ഇതിൽ 134 പേർ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം തുടങ്ങി ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായുള്ളവരാണ്. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ സ്ഥാനാർത്ഥികളാകുന്നത് തടയാനുള്ള നിയമം കൊണ്ടുവന്നാൽ ഇവരിൽ എത്ര പേർ അതിനെ പിന്താങ്ങും എന്ന ചോദ്യം ഉയരുമ്പോഴാണ് രാഷ്ട്രീയ കക്ഷികളുടെ തനിനിറം പുറത്താവുക. ഒരു പാർട്ടിയും അതിന് തയ്യാറാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്ഥാനാർത്ഥി നിർണയ വേളയിൽ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മാറ്റി നിർത്താനുള്ള ഇച്ഛാശക്തി രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഉണ്ടായാൽ കോടതികളുടെയോ പാർലമെന്റിന്റെയോ ഇടപെടൽ കൂടാതെ തന്നെ രാഷ്ട്രീയം ശുദ്ധമാക്കാൻ കഴിയും. അതിനുപക്ഷേ ഒരു പാർട്ടിയും തയ്യാറല്ല എന്നതാണ് അനുഭവം. ജനപ്രതിനിധി എന്ന നിലയിലുള്ള സ്വാധീനവും സമ്പത്തും ഉപയോഗിച്ച് സമൂഹത്തിനുമേൽ കൂടുതൽ അധികാരമുറപ്പിച്ചതിനു ശേഷം അതിലൂടെ ഒരിക്കലും മാറ്റി നിർത്തപ്പെടാനാകാത്ത വ്യക്തിയായി മാറുകയാണ് ഇക്കൂട്ടർ. ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ നേടുന്ന സമ്പത്ത് തിരഞ്ഞെടുപ്പുകളിൽ അളവില്ലാത്ത തോതിൽ മണ്ഡലത്തിൽ വാരിയെറിഞ്ഞ് അനായാസ വിജയം ഉറപ്പിക്കാൻ ഇവർക്ക് അവസരം നൽകുന്നു. ഒരിക്കൽ സ്വാധീനമുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ തോതിൽ എതിർപ്പ് ഉയരാനും ഇടയില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിക്കണം എന്ന നിർദ്ദേശം സുപ്രീംകോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് അറിയാൻ പാകത്തിൽ ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിക്കണമെന്നും കോടതി വിധിയിലുണ്ട്. എന്നാൽ എന്തൊക്കെ പത്രികയിൽ എഴുതി വച്ചാലും ഗുണദോഷ വിചാരം നടത്തി വോട്ടർമാരിൽ എത്ര പേർ ശരിയായ തീരുമാനമെടുക്കും എന്നതാണ് പ്രസക്തം. കക്ഷിബന്ധവും പ്രചാരണ രംഗത്തെ പകിട്ടും പ്രഭാവവും ഒക്കെ തന്നെയാണ് എപ്പോഴും വിധി നിർണയിക്കാറുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമ കമ്മീഷനുമൊക്കെ കാലാകാലം മുന്നോട്ടുവച്ച കാതലായ തെരഞ്ഞെടുപ്പ് പരിഷ്കാര നിർദ്ദേശങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് കാര്യമായ പരിഗണനയൊന്നും ലഭിച്ചിട്ടില്ല. ക്രിമിനലുകളുടെ ബലത്തിൽ മാത്രം നിലനിൽക്കുന്ന പാർട്ടികൾ പോലും രാജ്യത്തുണ്ട് എന്നത് മറന്നുകൂടാ. രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കാനുള്ള ശ്രമം ആദ്യം തുടങ്ങേണ്ടത് രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് തന്നെയാകണം. ഇത് സാധ്യമായാൽ നിയമവും പെരുമാറ്റച്ചട്ടവും ഒക്കെ എളുപ്പം നടപ്പാക്കാനാകും. പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന ചോദ്യം പോലെ ഏത് കക്ഷി ആദ്യം ഇതിനായി മുന്നോട്ടു വരുമെന്നതാണ് കാതലായ പ്രശ്നം.